പൊന്മരങ്ങൾ വീഴുമ്പോൾ എന്ന ചെറുകഥയിൽ പോലീസുകാരൻ്റെ സഹായമൊന്നും കിട്ടിയിട്ടില്ല എന്നായിരുന്നു ആ സ്ത്രീ പറഞ്ഞിരുന്നത്. അവിടം വരെയെന്ന് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞത്. അത് കഴിഞ്ഞതിന് ശേഷം പോലീസുകാർ എല്ലാവരുടെയും ചുറ്റി തിരിയാൻ തുടങ്ങി. എല്ലാവരും വീടുകളിലേക്ക് മടങ്ങിയെന്നും ബാക്കിയുള്ളവർ ഗുരുദ്വാരയിലെ ക്യാമ്പിൽ കഴിച്ചു കൂട്ടിയെന്നും അവൾ പറയുകയാണ്. രാത്രിയാണ് അക്രമം നടന്നതെന്നും തിരഞ്ഞു പിടിച്ച് അവർ അമർജിത്തിൻ്റെ ഭർത്താവിനെ കൊന്നുവെന്നും പിന്നെ മൂത്ത മകനെയും ഭർത്താവിൻ്റെ കൂടെ കൊന്നെന്നും അവൾ സിസ്റ്റർമാരോട് പറയുകയാണ്. അവളുടെ കൈ ഒരാൾ പിടിച്ചെന്നും അത് തൻ്റെ ഭർത്താവിൻ്റെ ഇരുമ്പ് കട തട്ടിയെടുക്കാൻ ശ്രമിക്കാറുള്ള തൊട്ടടുത്ത കടക്കാരനായ രാംജിയാണെന്നും അവൾ ഓർക്കുകയാണ്. മാത്രമല്ല അവർ രണ്ടുപേരും മരിച്ചു കഴിഞ്ഞാൽ ആ കട അയാൾക്ക് സ്വന്തമാക്കുകയും ചെയ്യാമല്ലോ എന്ന് അവൾ സിസ്റ്റർമാരോട് പറഞ്ഞു. ഒരു ദിവസം മുഴുവൻ ഗുരുദ്വാരയിൽ അവർ തങ്ങുകയും രാംജിയും കൂട്ടരും ജീപ്പുകളിലും മോട്ടോർ ബൈക്കുകളിലും അവിടെ കറങ്ങുകയും ചെയ്തു. ഇരുട്ടായപ്പോൾ അമർജിത്തും കുട്ടിയും ഗുരുദ്വാരയിൽ നിന്ന് ഒളിച്ചോടുകയും മഠത്തിലെത്തുകയും ചെയ്തു എന്നാണ് അവൾ പറയുന്നത്. സിസ്റ്റർ സിസിലി അടുക്കളയിൽ നിന്ന് ഒരു കോപ്പ് പാൽ കൊണ്ടുവന്ന് കൊടുക്കുകയും ആ കുട്ടി അത് ഒറ്റ വലിക്ക് കുടിച്ചു തീർക്കുകയും ചെയ്തു. അവൻ്റെ പേര് ജോഗിന്ദർ സിംഗ് എന്നാണെന്നും ജഗ്ഗി എന്ന് വീട്ടിൽ വിളിക്കുമെന്നും അവൻ ഇനിയും പാൽ വേണമെന്ന് സിസ്റ്റർമാർ ചോദിച്ചപ്പോൾ അവൻ തലയാട്ടുകയും സിസ്റ്റർ മാർത്ത അടുക്കളയിൽ നിന്ന് പാലും റൊട്ടിയും ഒന്ന് രണ്ട് മുട്ട പുഴുങ്ങിയതും കൊണ്ടുവന്ന് കൊടുത്തു. ഞങ്ങൾക്കിവിടെ രക്ഷയില്ലെന്നും ഇവിടെ നിന്നും പോയേ പറ്റൂ എന്നും അവൾ സിസ്റ്റർമാരോട് പറയുന്നു. അവളെല്ലാം അവനെല്ലാം കഴിച്ചതിന് ശേഷം അവിടുത്തെ തറയിൽ കിടക്ക വിരിച്ച് അവനെ അവിടെ കിടത്തി. ജഗ്ഗി അവിടെ എത്തിയതോടെ അവിടുത്തെ സിസ്റ്റർമാരുടെ സ്വഭാവത്തിന് തന്നെ മാറ്റം വരികയാണ് ചെയ്യുന്നത്. മരുന്ന് കഴിക്കാതെ കളയുന്ന സിസ്റ്റർ മാർഗരിറ്റ മരുന്ന് ചോദിച്ചു വാങ്ങാൻ തുടങ്ങി. സിസ്റ്റർ കത്രീന വീൽചെയറിൽ അമർജിത്തിനെയും ജഗ്ഗിയെയും ചുറ്റിപ്പറ്റി നിന്നു. സിസ്റ്റർ കരുണയാകട്ടെ ജഗ്ഗിക്ക് വേണ്ടി കേക്ക് ഉണ്ടാക്കുന്ന തിരക്കിൽ, അതായത് അവിടെ ജഗ്ഗി എത്തിയതോടുകൂടി മഠത്തിലാകെ പല വ്യത്യാസങ്ങളും വരികയാണ്. അതായത് സിസ്റ്റർമാരുടെ സ്വഭാവത്തിനൊക്കെ മാറ്റം വരാൻ തുടങ്ങി. അമർജിത്തിനെയും കുട്ടിയെയും മഠത്തിൽ താമസിപ്പിക്കുന്നതിന് സമ്മതം വാങ്ങാനായി സിസ്റ്റർ അഗത ബിഷപ്പ് ഹൗസുമായി ബന്ധപ്പെട്ടു. അപ്പോൾ ബിഷപ്പ് അവരെ അവിടെ താമസിപ്പിക്കാൻ സമ്മതം കൂടി. കർഫ്യൂ ആയിരുന്നതുകൊണ്ട് മഠത്തിലെ വാതിലുകളും ജനാലുകളും ഭയം കൂടാതെ തുറന്നിടാമെന്നും അതുകൊണ്ട് തന്നെ 96 വയസ്സുള്ള സിസ്റ്റർ മേരി മുറ്റത്തേക്കിറങ്ങുകയും അവരുടെ ഊന്നുവടിയുടെ ഒരറ്റം ജഗ്ഗി പിടിക്കുകയും ചെയ്തിരുന്നു. ജഗ്ഗി മേരിയോട് ഓരോ പൂവിൻ്റെ പേര് ചോദിക്കുകയും പിറ്റേന്ന് കർഫ്യൂവിന് അയവ് വരുത്തുകയും തീവണ്ടികൾ ഓടിത്തുടങ്ങുകയും ചെയ്തു. പിറ്റേ ദിവസം ഒറീസയിലേക്ക് മടങ്ങുവാനുള്ള സിസ്റ്റർ സിസിലിയെയും അമർജിത്തിനെയും അവരുടെ ഗൂർഖയും കൂട്ടി സ്റ്റേഷനിലേക്ക് യാത്ര തിരിക്കുകയും എല്ലാവരും അവരെ യാത്ര അയക്കുകയും ചെയ്തു. അവർ പടിയിറങ്ങുമ്പോൾ ആശുപത്രി മുറിയിൽ നിന്ന് സിസ്റ്റർ വിൽഫ്രഡ് ഇറങ്ങി വരികയും കന്യാമറിയത്തിൻ്റെ ഒരു രൂപം ജഗ്ഗിയുടെ കയ്യിൽ വെച്ചു കൊടുക്കുകയും ചെയ്തു. അവൻ അതും വാങ്ങി എല്ലാവരെയും നോക്കി ഒന്നുകൂടി കൈവീശി തിരിഞ്ഞോടി. മഠത്തിൽ ജീവിതം സാധാരണമായി തുടങ്ങി. അതായത് ജഗ്ഗിയും അമ്മയും പോയതോടുകൂടി ആ മഠം ഒരു ശൂന്യതയിലേക്ക് പോവുകയാണ്. മഠത്തിൽ ആദ്യമുണ്ടായ പോലെ എല്ലാ സിസ്റ്റർമാരും തങ്ങളുടെ സാധാരണ ജീവിതം നയിച്ചു തുടങ്ങി. പെട്ടെന്ന് പുറത്തൊരു പട്ടാള വണ്ടി വന്നു നിൽക്കുകയും അതിൽ നിന്ന് ഗൂർഖയും അമർജിത്തും സിസ്റ്റർ സിസിലിയും ജഗ്ഗിയും താഴെ ഇറങ്ങി. ഗൂർഖ നടന്ന സംഭവങ്ങൾ അവരോട് പറയുകയാണ്. അവർ കുറച്ച് ദൂരം നടന്നപ്പോൾ ഒരു ജീപ്പ് അവരുടെ അടുത്ത് വന്നെന്നും അമ്മയെയും മകനെയും പിടിക്കുവാനായി അതിൽ നിന്നൊരാൾ ചാടിയിറങ്ങിയെന്നും അമ്മയും മോനും കൂടി ഓടാൻ തുടങ്ങിയെന്നും പറഞ്ഞു. മാത്രമല്ല മണിക്കൂറുകളോളം അവർ അമ്മയെയും മകനെയും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നുവെന്നും അമർജിത്ത് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും ഒരു പട്ടാള വണ്ടി വന്നതുകൊണ്ട് ഇവർ രക്ഷപ്പെട്ടെന്നും ഗൂർഖ പറയുകയാണ്. എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ താമസിക്കാമെന്നും ഇവിടെ യാതൊരു കുഴപ്പവുമില്ലെന്നും അവരോട് സിസ്റ്റർ അഗത പറഞ്ഞു. മഠത്തിന് പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയെങ്കിലും അന്ന് രാത്രി മഠത്തിൻ്റെ പിൻവശത്ത് നിന്ന് കല്ലേറുണ്ടായി. പിറ്റേന്ന് അതിരാവിലെ ബിഷപ്പ് ഹൗസിൽ നിന്നും ഒരു ഫോൺ വിളി വന്നു. അവിടുത്തെ സെൻറ്റ് മേരീസ് സ്കൂളിൻ്റെ മുന്നിൽ വച്ചിരുന്ന ലൂർദ് മാതാവിൻ്റെ പ്രതിമ അയാൾ തകർത്തെന്നും അവരെ തിരിച്ചു കിട്ടണമെന്നും പറഞ്ഞ് അവർ കൂടെ കൂടെ ഫോൺ ചെയ്യുന്നുവെന്നും പറഞ്ഞു. പ്രാർത്ഥനാ മുറിയിലെത്തി പ്രാർത്ഥിച്ചപ്പോൾ സിസ്റ്റർ അഗതയ്ക്ക് ഒരു ഉപായം തോന്നി. ആംബുലൻസിൻ്റെ ഡ്രൈവർ ജോർജിനോട് ഒരു ശവപ്പെട്ടിയുമായി വരുവാനും ആ ആംബുലൻസിൽ അമർജിത്ത് ഒരു കന്യാസ്ത്രീയുടെ വേഷം ധരിച്ചു ജഗ്ഗി ആംബുലൻസിൻ്റെ അകത്തെ ശവപ്പെട്ടിയിൽ കയറിക്കിടക്കുവാനുമായി പദ്ധതിയിട്ടു. സിസ്റ്റർ സിസിലി ജഗ്ഗിയെ കൂട്ടിക്കൊണ്ടുവരികയും അവൻ്റെ തലയിലെ വെള്ളത്തൂവാല അഴിക്കുകയും മുടി കത്രികൊണ്ട് മുറിക്കുകയും ചെയ്തു. അപ്പോഴേക്കും ആംബുലൻസ് അവിടെ എത്തുകയും അതിൻ്റെ ഉള്ളിലെ ശവപ്പെട്ടിയിൽ ജഗ്ഗി കിടക്കുകയും ചെയ്തു. വായു കയറത്തക്ക രീതിയിൽ പെട്ടി അടക്കുകയും ചെയ്തു. എല്ലാ സിസ്റ്റർമാരും അവനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ മോട്ടോർ ബൈക്കുകൾ ഇരമ്പി വരികയും വണ്ടി നിർത്തുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. സിസ്റ്റർ കരുണ ഹിന്ദിയിൽ ചോദിച്ചു, സാത്താൻമാരെ, മരിച്ചവരെ നിങ്ങൾ വെറുതെ വിടുകയില്ലേ എന്ന്. സെമിത്തേരി കയറിയിറങ്ങി റെയിൽവേ സ്റ്റേഷനടുത്തുള്ള പള്ളി വരെയുള്ള യാത്ര സംഭവരഹിതമായിരുന്നു. അതിനുശേഷം ശവപ്പെട്ടിയുടെ മൂടി തുറന്ന് അവൻ്റെ തൂവാല പോയതിനാലും മുറിച്ചു കളഞ്ഞ മുടിയെ ഓർത്ത് അവൻ തലയിൽ കൈയോടിച്ചു. പിറ്റേന്ന് കലാപം തീർന്നു. പകൽ കർഫ്യൂ ഉണ്ടായിരുന്നില്ല. മഠത്തിലെ സിസ്റ്റർമാരെല്ലാം പതിവ് പോലെ പല കാര്യങ്ങളും ചെയ്യാൻ വിസമ്മതിച്ചു. ജഗ്ഗിയെയും അമ്മയെയും അവർ രക്ഷിച്ചു. ഇതാണ് വൻമരങ്ങൾ വീഴുമ്പോൾ എന്ന കഥയിലെ ഭാഗം.